രാധേശ്യാം. ഇന്ന് ദശകം 98 നിഷ്കള ബ്രഹ്മോപാസനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം. ഇത്രയും ദശകങ്ങളില് നമ്മള് ഭാഗവതത്തിലെ കഥകൾ, ഭഗവാന്റെ സംബന്ധിച്ചുള്ള എല്ലാ കഥകളും കണ്ടു. ഇനിയിപ്പോൾ ഈ ദശകത്തിലെ ബ്രഹ്മ ഉപാസനമാണ്. ഇപ്പോൾ ഭാഗവതത്തിലെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ധവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ എല്ലാ സംഗ്രഹം കഴിഞ്ഞു. ഭഗവാന്റെ സ്വർഗപ്രാപ്തി ഇല്ല എന്ന ഭട്ടതിരിപ്പാട് അത് എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഭട്ടതിരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഇപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നാരായണീയത്തിൽ അത് കാണുകയില്ല. പിന്നെ സൂതശൂനക ശൗനക സംവാദമൊന്നും അതിൻ്റെ ഒന്നും വലിയ താല്പര്യം ഇല്ല ഇതിലൊന്നും. മാർക്കണ്ഡേയ പുരാണത്തോടെ ഏകദേശം ഭാഗവതത്തിലെ എല്ലാം കഴിയാണ്. പിന്നെ വേദങ്ങളിൽ, ഉപനിഷത്തുക്കളിലൊക്കെ പറഞ്ഞിരിക്കുന്ന സൂക്തങ്ങളാണ് അടുത്ത ദശകം. ഈ അല്പം ഈ ദശകത്തിൽ നിഷ്കള ബ്രഹ്മോപാസനം എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ അതിൽ നിന്ന്, ഉപനിഷത്തുക്കളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളതാണ്. അടുത്ത ദശകത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നിഷ്കള ബ്രഹ്മം. നിഷ്കള നമ്മൾ നേരത്തെ പഠിച്ചു കണ്ടിട്ടുണ്ട് സകലവും നിഷ്കളവുമായ ഭഗവാനെ പറ്റി. അതിൻ്റെ നിഷ്കളം എന്ന് പറയുന്നത് അവതാരമല്ലാത്തത്, അതായത് ബ്രഹ്മം. ആ ബ്രഹ്മം എത്തിനെ എങ്ങനെ ഉപാസിക്കാം എന്നുള്ള, അല്ലെ, ഭഗവാന്റെ ആ രൂപമാണ് ബ്രഹ്മം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. യസ്മിന്നേതത് വിഭാദം യദമിദമഭവത് യേന ചേദം യ ഏതത് യ അസ്മാദുത്തീർണ രൂപം ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്ര നോ വിദ്യുത് തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹേ കൃഷ്ണ, തസ്മൈ തേ നമ, അല്ലയോ ഭഗവാൻ ശ്രീകൃഷ്ണ അങ്ങേക്ക് നമസ്കാരം. ദേവാ മുനീന്ദ്ര, ദേവന്മാരും മുനീന്ദ്രന്മാരും കൂടി, യസ്യ തത്വരൂപം നോ വിദ്യു, ഏതൊരു ഭഗവാന്റെ പരമാർത്ഥമായിട്ടുള്ള ആ സ്വരൂപത്തിനെ അറിയുന്നില്ലയോ. പുന അപരേക്കിമോ, പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയും? ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും പോലും ഭഗവാന്റെ യഥാർത്ഥ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർ എങ്ങനെ അറിയും? യ വാചാം, വാക്കുകളുടെ മാത്രമല്ല, പുന മനസ്സാം, മനസ്സിന്റെ പോലും അഭിദൂരദൂരെ, വളരെ വളരെ അകലത്താണ് ഭഗവാൻ. ഇതം ജഗത് സകലം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും, യസ്യ ഭാസാഭാസിതം, ഏത് ദേവന്റെ തേജസ് കൊണ്ടാണോ പ്രകാശിക്കുന്നത്. യസ്മിൻ ഏതത് വിഭാദം, ഈ ജഗത്ത് ഏതൊരു ഭഗവാനിൽ പ്രകാശിതമായി. യദ ഇതം അഭവത്, ആരിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. യേന ച ഇതം ലീയതേ, ആരിലാണ് ഇത് വിലയം പ്രാപിക്കുന്നത്. ഈ ജഗത്ത് ഏത, ഈ ജഗത്ത് ആരുടെ സ്വരൂപമാകുന്നു. യ അസ്മാത് ഉത്തീർണ രൂപകലു, ആരാണോ ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും അപ്പുറത്തായിട്ട്, ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്, ആ ഭഗവാനെ നമസ്കാരം ചെയ്യുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ഇത് ഓരോ ശ്ലോകം കഴിയുമ്പോഴും നമ്മൾ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഇത് ശ്രുതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, യസ്മിന്നിതം യദച്ഛേദം യേനേദം യഇദം സ്വയം യോ അസ്മാത് പരസ്മാച്ച പരസ്ഥം പ്രപദ്യേ സ്വയം ഭുവം. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ശ്ലോകം. അതൊക്കെ തന്നെയാണ് വീണ്ടും അത്, ആ നിഷ്കള ബ്രഹ്മം എന്ന് പറയുന്നതിനെ പറ്റി വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഈ ഭഗവാനാണ് ജഗത് കാരണം, ജഗത്ത് കണ്ടെ കാരണം ഭഗവാനാണ്, അതുപോലെ ജഗത്തിന്റെ രക്ഷകനും ഭഗവാൻ തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ജന്മാഥോ കർമ്മനാമ സ്ഫുടമിഹ ഗുണദോഷാദികം വാണയസ്മിൻ ലോകാനാം ഊദയേയ സ്വയം അനുഭജതേ താനി മായാനുസാരീ ബിഭ്രം ശക്തിരൂപോ അഭിജ ബഹുതരൂപോ വിഭാതി അത്യ അദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാമ്നേ പരരസ പരിപൂർണായ വിഷ്ണു നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ തേജസ് കൊണ്ട് തേജസ്സാണ് ഈ ജഗത്തിനെ എല്ലാം പ്രകാശിതമാക്കുന്നത്. അങ്ങയിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അങ്ങയിൽ തന്നെ ഇത് വിലയം പ്രാപിക്കുകയും ചെയ്യും. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചം. എന്നാൽ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങയുടെ ഉജ്ജ്വല കാന്തിയാൽ ഈ പ്രപഞ്ചം പ്രകാശിക്കപ്പെടുന്നു. വാക്കുകളിൽ നിന്നും മനസ്സുകളിൽ നിന്നും വളരെ അകലത്തിലാണ് അങ്ങ്. ദേവന്മാരും മുനിമാരും പോലും ഭഗവാന്റെ ശുദ്ധ തത്വരൂപത്തെ അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവരായ സാധാരണക്കാരായ നമ്മൾ എങ്ങനെ അറിയും എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജന്മവും കർമ്മവും സാധാരണ സംഭവിക്കുന്നതാണ്. ജന്മങ്ങള്, കർമ്മങ്ങള്, നാമം, ഗുണം, ദോഷം എന്നിങ്ങനെയുള്ളതൊന്നും വാസ്തവത്തില് അങ്ങയിലില്ല. പിന്നെയോ, അങ്ങ് ലോകാനുഗ്രഹാർത്ഥം മായയെ സ്വീകരിച്ചുകൊണ്ട് സ്വയം ആ ജന്മങ്ങൾ, അതാണ് അവതാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, ആ ജന്മങ്ങളെ സ്വീകരിക്കുകയാണ്. വിദ്യ, അവിദ്യ, ശക്തി ഇവയെല്ലാം കൈക്കൊണ്ടുകൊണ്ട് അങ്ങ് അരൂപിയാണെങ്കിലും അത്ഭുതാകാരനായി, അത്ഭുതാകാരൻ എന്ന് പറഞ്ഞാല് സകല പ്രപഞ്ച വസ്തുക്കളുടെയും സ്വരൂപത്തോടെ ശോഭിക്കുന്നവനായി നമ്മള് കാണുകയാണ് ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാന് മോക്ഷ സ്വരൂപനും പരമാനന്ദരസ സമ്പൂർണനുമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ നമ്മൾ നമസ്കരിക്കുന്നു. ഇഹ ഇവിടെ ജന്മ അഥ കർമ്മ ജന്മവും കർമ്മവും നാമവും ഗുണദോഷാധികം വായസ്മിൻ, ഗുണദോഷങ്ങളും ഗുണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ്, എത്ര ഗുണങ്ങളെന്നാണ് അതിനർത്ഥം. അതെല്ലാം ആരിൽ, വായസ്മിൻ സ്ഫുടംന, ആരിൽ വാസ്തവത്തിൽ ഇല്ല. ലോകാനാം ഉദയെ, എങ്കിലും ലോകാനുഗ്രഹാർത്ഥം ലോകരക്ഷയ്ക്കായിട്ട് ഇയ മായാനുസാരി താനി സ്വയം അനുഭജതേ, ആരാണോ മായക്കനുസരിച്ച് മായാനുഗതനായിട്ട് ആ ജന്മാദികളെ സ്വീകരിക്കുന്നത്, ശക്തി ബിഭ്രൻ വിദ്യ അവിദ്യ എന്നുള്ള ശക്തികള്, അത് മായയുടേതാണെന്ന് നമ്മൾ കണ്ടതാണ്, ആ ശക്തികളെയൊക്കെ കൈക്കൊണ്ടിട്ട് അരൂപ സ്വതേ അരൂപിയാണ് ഭഗവാൻ, അവ്യക്തൻ എന്നുള്ളതാണ്, അരൂപനാണ്. അഭിജ അത്ഭുതാത്മാ ബഹുതര രൂപ അവഭാതി, അദ്ദേഹം ഭഗവാൻ അത്ഭുതകാരനാണ്, അതിനാൽ അനേക രൂപനായിട്ടും പരിശോഭിക്കുന്നു. വിരാട് സ്വരൂപമാണ് ഉദ്ദേശിക്കുന്നത്. ഹേ വിഷ്ണു, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, കൈവല്യധാമ്നേ മോക്ഷരസ്വരൂപനും പരരസ പരിപൂർണ, അതാണ് സച്ചിത് ആനന്ദൻ, സച്ചിദാനന്ദ പരിപൂർണനുമായ തസ്മൈ തേ നമ, അങ്ങയെ ഞാൻ നമിക്കുന്നു. ജന്മം കർമ്മം എന്നൊക്കെ പറയുന്നത് മായയാണെങ്കിലും ഭഗവാൻ അവതരിക്കുമ്പോൾ അത് മായാധീനനായിട്ടല്ല അവ കൈക്കൊള്ളുന്നത് എന്നാണ്, അതാണ് അവതാരങ്ങൾക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കൈവല്യ സ്വരൂപനായിട്ടാണ് ഭഗവാനെ നമ്മൾ പ്രാപിക്കേണ്ടത്. കൈവല്യ സ്വരൂപനും, കൈവല്യം എന്ന് പറഞ്ഞാൽ മുക്തി എന്നാണ് അതിനർത്ഥം. കൈവല്യധാമ്നേ, ഹേ വിഷ്ണു, കൈവല്യധാമ്നേ മോക്ഷ സ്വരൂപൻ എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് പറയുന്നത്, ഇപ്പോൾ നമ്മള് ഇതില് പറയുകയാണ്, അരൂപിയാണ് പക്ഷേ ബഹുരൂപവുമുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ശിഷ്ടേഗമശദൈർലക്ഷണാവൃത്തിണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. പറയാണ്, തേ രൂപം ഭഗവാന്റെ സ്വരൂപം തിരിയഞ്ചം, തിരിയക്കല്ല. തിരിയക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷി മൃഗാദികൾക്ക് എല്ലാം കൂടി പറയുന്നതാണ് തിരിയക്ക്. ന മർത്യം മനുഷ്യനല്ല, ന ച സുരം ദേവനുമല്ല, ന ച അസുരം അസുരനുമല്ല, ന സ്ത്രീയം സ്ത്രീയുമല്ല, നോ പുമാംസം പുരുഷനുമല്ല, ന ദ്രവ്യം ദ്രവ്യമല്ല, കർമ്മം കർമ്മ ജാതി ഗുണം, കർമ്മമല്ല ജാതിമല്ല ഗുണമല്ല, അഭി സത് സത്തല്ല, അസത് അസത്തുമല്ല, വാ അഭി ആഹോ ഇത് എന്നാണ്, ഇതൊന്നും അല്ലെന്നാണ് ഭഗവാനെ, ബ്രഹ്മത്തെ അറിഞ്ഞവർ പറയുന്നത്. ഭഗവാൻ ഇതൊന്നും തന്നെ അല്ല. നിഷേധേ നിഷേധിച്ചു കഴിഞ്ഞാൽ സതിയത് ശിഷ്ടം ശേഷിക്കുന്നതും, സ്യാത് നിഗമശതേ അനേകം നിഗമങ്ങൾ, ഉപനിഷത്തുകൾ വേദങ്ങൾ ഉപനിഷത് വാക്യങ്ങളാൽ അനേകം ശതൈ അനേകം ഉപനിഷത് വാക്യങ്ങളാൽ, ലക്ഷണാവൃത്തിത കൃഷ്ണ ലക്ഷണാവൃത്തി കൊണ്ട് വളരെ ബുദ്ധിമുട്ടി അറിയപ്പെടുന്നതുമായ അറിയിക്കപ്പെടുന്നതുമായ ആവേദ്യമാനം വളരെ ബുദ്ധിമുട്ടി മനസ്സിലാക്കുന്നതുമായ തത് അത് പരമസുഖമയം ഭാതി, അത് പരമാനന്ദ സ്വരൂപമായി അങ്ങനെ വിരാജിക്കുകയാണ്. ഭാതി തസ്മൈതേ നമ, ആ നിന്തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങള് വസ്തുക്കള്, സദസത്തുക്കൾ എന്ന് പറഞ്ഞാൽ സത്ത് അസത്ത്, സതാണ് സദസത്ത് എന്ന് സത് കണ്ടത്, സത് അസത് എന്നാണത്. ഗുണം അഭി സദസത് എന്നല്ല, സത് അസത് എന്ന് പറഞ്ഞാല് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ളത് എന്നുള്ള ഒരർത്ഥമുണ്ട് അതിന്. പിന്നെ പല ആവൃത്തി നമ്മൾ ഭഗവാനെ, അതായത് ഈ ജ്ഞാനയോഗവും ഒക്കെ ചെയ്യുന്നവര്, അതാണ് നിഗമങ്ങൾ ഉപനിഷത്തുകൾ പഠിക്കുന്നവര് പല ആവൃത്തി ഭഗവാനെ പല ജന്മങ്ങൾ എടുത്തിട്ടാണ് മുക്തി സാധിക്കുന്നതെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളവർ പറയുന്നതാണ് ഇതൊന്നും അല്ല ഭഗവാന്റെ രൂപം സ്വരൂപം എന്ന്. ഇത് നമ്മുടെ ഈ ഈ രൂപം, ഈ സ്വരൂപം എന്ന് പറയും, ഈ പരമാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് നാമവും രൂപവും ഒന്നും ഇല്ല. അങ്ങനെ നാമരൂപാദി വിഹീനമാണ് ഇത്. ഈ ഇത് പക്ഷേ ആനന്ദ രൂപമാണ്. ആ മുക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ബ്രഹ്മം എന്നുള്ള ജ്ഞാനം, അത് ആനന്ദ രൂപമാണ്. അത് കാണാൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അത് മാനസികമായ ധ്യാനം കൊണ്ടുണ്ടാകുന്നതാണ് ആ അനുഭൂതി എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ നമസ്കരിക്കുന്നു. ഇനിയും ഇപ്പോൾ ഭഗവാൻ അങ്ങനെ രൂപമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇനിയും അടുത്ത ശ്ലോകത്തില് ഭഗവാന്റെ സർവസാക്ഷിത്വമാണ് വ്യക്തമാക്കുന്നത്. മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാര തന്മാത്ര ഭേദൈർ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈർ അഭി സകല ജഗത് സ്വപ്ന സങ്കല്പ കൽപ്പം ഭൂയ സംഹൃത്യ സർവം കമഠൈവ പദാനി ആത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിധിമിരോ ഭാസി തസ്മൈ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാല് ഭഗവാൻ മായാബന്ധമൊന്നും ഇല്ലാതെ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ മായാബന്ധമില്ലാതെ ഈ ത്രിഗുണങ്ങളെ മാത്രം ആശ്രയിച്ചിട്ട് ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ സൃഷ്ടിക്കുന്നു, അത് രക്ഷിക്കുന്നു, അത് സംഹരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ സംഹാരം ശേഷം ഈ കാരണ ജലരൂപമാണ്, അപ്പോൾ പിന്നെ പ്രളയമാണ്, അതാണ് കാരണ ജലം എന്ന് പറയുന്നത്. അത് തമസ് മാത്രമാണ്, അപ്പോൾ വേറൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ തമസിൽ പോലും സ്വയം പ്രകാശനായി ചിൽസ്വരൂപിയായി നാശമില്ലാത്തവനായി അങ്ങ് ഒരാൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അവിടത്തേക്ക് പിന്നാലെ മറ്റൊന്ന് ശിഷ്ടമില്ല, പിന്നെ ബാക്കിയൊന്നും ഇല്ലല്ലോ അവിടെ. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് സർവത്തിനും സാക്ഷിഭൂതനും നിത്യനും അശേഷനും ആകുന്നത്. ആ അങ്ങ് മാത്രമേ സത്യത്തിൽ എന്നും ഉള്ളൂ. നമ്മള് സ്വപ്ന സങ്കല്പ കൽപ്പം എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് സ്വപ്നത്തിൽ നാം ഓരോന്ന് ചെയ്യുന്നതായിട്ട് അനുഭവം ഉണ്ടായാലും ആ സ്വപ്നം നീങ്ങിയാലെല്ലാം വെറും തോന്നലാണ് എന്നുള്ള അറിവ് പോലെയാണ് ഈ പ്രപഞ്ച അവസ്ഥ എന്നാണ് പറയുന്നത്. കണ്ണാടിയിൽ മായ പോലെയാണ്, കണ്ണാടിയിൽ മായയല്ല, ക്ഷമിക്കണം, ഛായ. കണ്ണാടിയിൽ നമ്മുടെ ഛായ പോലെ ഭഗവാൻ മായയിൽ പ്രതിബിംബിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടോ മഹത്തത്വം, മഹത്തത്വം ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. മഹത്തത്വം എന്ന് പറയുന്നത് ബുദ്ധിതത്വം, അഹങ്കാരം, സത്വരജതമോ ഗുണങ്ങള് എന്നീ തത്വങ്ങള്. പിന്നെ ശബ്ദം, സ്പർശം മുതലായ പഞ്ച തന്മാത്ര ഭേദങ്ങള്. പിന്നെ പഞ്ചഭൂതങ്ങള്, ഏകാദശേന്ദ്രിയങ്ങള്, അങ്ങനെ 25 എണ്ണമാണല്ലോ. ആ അതെല്ലാം ചേർന്നതാണ് ആ ഭൂതങ്ങളെ എല്ലാം. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരം എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വപ്ന സങ്കല്പ സമാനമായ ലോകങ്ങളെയാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളെയും. പിന്നീട് ആമ സ്വന്തം പാദങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഭഗവാൻ കാലശക്തിയായിട്ട് പരിണമിച്ച് എല്ലാം സംഹരിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായ അന്ധകാരം പരക്കുന്നു. എന്നാൽ ആ അന്ധകാരത്തിലും അങ്ങ് ആ തമസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ചിദാനന്ദരൂപനായി സ്വയം പ്രകാശിക്കുന്നവനായി വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. മായായാം ബിംബിതസ്ത്വം, ത്വം മായായാം ബിംബിത, ഭഗവാൻ മായയിൽ, അതാണ് മായയിൽ നിഴലിക്കുന്നു, കണ്ണാടിയിൽ ഛായ പോലെ മായയിൽ നിഴലിക്കുന്നവനായിരുന്നു. എന്നിട്ട് മഹത് അഹങ്കാര തന്മാത്ര ഭേദൈ, മഹത്തത്വം അഹങ്കാര ഭേദങ്ങൾ, ശബ്ദസ്പർശാദികളായ പഞ്ച തന്മാത്രാ ഭേദങ്ങൾ, ഭൂതഗ്രാമേന്ദ്രിയാദ്യായി പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഏകാദശ ഇന്ദ്രിയങ്ങൾ 11 എണ്ണം. അങ്ങനെ അഭി സ്വപ്ന സങ്കല്പകൽപ്പം, ഇവകളെ കൊണ്ട് നല്ല സ്വപ്ന സങ്കല്പ സമാനമായ സകല ജഗത് സൃജസി, സകല ജഗത്തിനെയും ഭഗവാൻ സൃഷ്ടിക്കുന്നു. അതാണ് സ്വപ്നത്തിൽ നാം ഓരോന്ന് ചെയ്യുന്ന അനുഭവം. സ്വപ്നം നീങ്ങിയാൽ ഒന്നുമില്ല എന്നുള്ള തോന്നലിനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് ഭൂയ, പിന്നീട് കമഠ ആമ, കമഠ പദാനീവ, ആമ എങ്ങനെയാണ് തൻ്റെ കാലുകളെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ ഇവ കാലശക്തിയ ആത്മന സർവം സംഹൃത്യ, താൻ തന്നെ കാലശക്തിയായിട്ട് പരിണമിക്കുന്നു ഭഗവാൻ തന്നെ. അങ്ങനെ കാലശക്തി സ്വരൂപമായ ആത്മാവ് കൊണ്ട്, ആത്മന ആത്മാവ് കൊണ്ട് സർവം സംഹൃത്യ, താൻ തന്നെ സകലതും സംഹരിക്കുന്നു. ഗംഭീരേ തമസി, അപ്പോഴോ ഭയങ്കരമായിട്ടുള്ള തമസാണ്, ഇരുട്ടാണ് അപ്പോൾ പരന്നുവന്ന കാരണ ജലം വരുമ്പോൾ. തമസി ജായമാനേ വിധിമിരഭാസി, ആ തമസില്, ആ തമസുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, തമസ് വിതിമിര, തമസിന്റെ യാതൊരു ബന്ധവും ഇല്ലാത്തവനായി, അതാണ് ചിദാനന്ദ സ്വരൂപനായി അങ്ങ് ഭാസിക്കുന്നു, പ്രകാശിക്കുന്നു. തസ്മൈ തേ നമ, ആ നിന്തിരുവടിക്ക് എന്റെ നമസ്കാരം. ഇനിയും അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ശരി, ജഗത്കാരണനാണ് ഭഗവാൻ, ജഗത്കാരണ ശക്തി എന്ന് പറയുന്നു ഈ ഭഗവാനാണ്. അത് പലരും പല വിധത്തിൽ പറയുന്നുണ്ട്, തത്വത്തില് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശബ്ദ ബ്രഹ്മേതി കർമ്മേതി അണുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാം ഏകം വിശ്വഹേതും സകലമയദയാ സർവഥാ കൽപ്യമാനം വേദാന്തൈര്യത് തു ഗീതം പുരുഷ പരചിത് ആത്മാഭിദം തത്തു തത്വം പ്രേക്ഷാ മാത്രേണ മൂലപ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇവിടെ പറയുന്നത്, അല്ലയോ ഭഗവാനെ, സകല മതക്കാരുടെയും എല്ലാ മതക്കാരുടെയും അഭിപ്രായത്തിൽ സകല ജഗത്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഒരാളെ തന്നെ എല്ലാ രൂപത്തിലും സങ്കല്പിക്കപ്പെടുന്നു. ശബ്ദ ബ്രഹ്മം, കർമ്മം, കാലം, അണു എന്നിങ്ങനെയെല്ലാം വിശ്വകാരണനായിട്ട് അങ്ങേയാണ് ഗണിക്കുന്നത്. വേദാന്തങ്ങളിലാണെങ്കിൽ ഇതെല്ലാം തന്നെ പുരുഷൻ, പരൻ, ചിത്ത്, ആത്മാവ് എന്നീ പേരുകളാൽ പ്രകീർത്തിക്കപ്പെടുന്നു. അത് യഥാർത്ഥമായ ബ്രഹ്മതത്വമാണ്, ആ അങ്ങാണ് യഥാർത്ഥമായ ആ ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വത്തിന്റെ കടാക്ഷം ഏൽക്കുമ്പോഴാണ് മൂലപ്രകൃതിയാകുന്ന മായ സൃഷ്ടിക്കൊരുങ്ങുന്നത്. ഇത് ആദ്യത്തെ ശ്ലോകത്തിലോ വിരാട് സൃഷ്ടിയിലൊക്കെ കാണുന്നതാണ്. അല്ലയോ കൃഷ്ണ, അപ്രകാരമുള്ള മായാ സൃഷ്ടി നടത്തുന്ന അങ്ങേക്ക് നമസ്കാരം. ഭഗവാന് സൃഷ്ടിക്കണമെന്നുള്ള ഇച്ഛ തോന്നുമ്പോൾ ആ മായയെ ഒന്ന് കടാക്ഷിക്കും. അപ്പോഴാണ് മായ ഉണർന്ന് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് നമ്മൾ ആദ്യങ്ങളിലുള്ള ആദ്യമൊക്കെയുള്ള ദൃശ്യങ്ങളിൽ കാണാം. ഹേ ഭഗവൻ, സർവഥ സകലമയതയാ എല്ലാവരുടെയും അഭിപ്രായത്തിൽ കൽപ്യമാനം വിശ്വഹേതും ദ്വാമേകം. ഈ എല്ലാ ജഗത് കാരണത്തിന് ഭൂതനായ നിന്ദിരുവടി ഒരാൾ തന്നെയാണെന്നാണ് എല്ലാവരും സങ്കല്പിക്കപ്പെടുന്നത്. ശബ്ദബ്രഹ്മമെന്നും ഇതി കർമ്മ കർമ്മമെന്നും ഇതി അണു അണുവെന്നും ഇതി കാല കാലമെന്നും ഇതി ആലബന്തി, അങ്ങനെ പലരും പലതായിട്ട് പറയുന്നു. വേദാന്തൈ വേദങ്ങളിൽ വേദാന്തങ്ങളിൽ ആകട്ടെ, യത് ഇത് ഈ പറയുന്നത് പുരുഷ പുരുഷൻ പരൻ പര ചിതാത്മാഭിധം ചിത്ത് ആത്മാവ് എന്നിങ്ങനെയെല്ലാം പറയപ്പെടുന്നത് തത് തത്വം. ആ തത്വമാണ്, അതാണ് വേദാന്തങ്ങളിൽ പറയപ്പെടുന്നതാണ് സത് ചിത് ആത്മാവെന്നുള്ളത്. ആ തത്വം കടാക്ഷ മാത്രേണ തു പ്രേക്ഷാ മാത്രേണ, ഒരു കടാക്ഷത്തിന്റെ അല്പം ഒന്ന് കടാക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ മൂലപ്രകൃതി, മൂലപ്രകൃതി മായ എന്നാണ്, മൂലപ്രകൃതി വികൃതികൃത് ഗീതം, മൂലപ്രകൃതിക്ക് വികാരത്തെ ഉണ്ടാക്കി അതാണ് സൃഷ്ടി സംഭവിക്കുന്നത്, അങ്ങനെയാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഹേ കൃഷ്ണ തസ്മൈ തേ നമ അല്ലയോ കൃഷ്ണ, അപ്രകാരമുള്ള അങ്ങയ്ക്ക് നമസ്കാരം. മൂലപ്രകൃതി എന്ന് പറയുന്ന മായയാണ്. പരമാത്മാവിന്റെ ആ നോട്ടം മാത്രം കൊണ്ട് മായയിൽ വികാരമുണ്ടാകുന്നു. ആ പുരുഷൻ പ്രകൃതിയിൽ ഭേദഗതികൾ വരുത്തുന്നു എന്ന് വരുത്തുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഈ സൃഷ്ടിക്ക് വേണ്ട ചൈതന്യമാണ് പുരുഷ വീക്ഷണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് ചിതാത്മാവാണ്, ആ പ്രേരക ശക്തി എന്ന് പറയുന്നത് ചിതാത്മാവാണ്, ചൈതന്യമാണ്. ഇതാണ് വേദാന്തത്തില് പറഞ്ഞിരിക്കുന്നത്. ആ ചിതാത്മാവിനെ ഏതു പേരെടുത്ത് പറഞ്ഞാലും വിരോധമില്ല, അത് ഭഗവാനാകുന്നു, നിന്ദിരുവടിയാകുന്നു. നിയം അടുത്ത ശ്ലോകത്തിലെ മൂലപ്രകൃതിയുടെ സ്വഭാവമാണ് പറയുന്നത്. സത്വേന അസത്യയാവ നച ഖലു സദസത്വേന നിർവാച്യ രൂപ തത്തേയാസൗ അവിദ്യ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവയാദ ശ്രുതിവചനലവൈര്യ കൃപാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്ത്രുടന പരശുദാം ഏതി തസ്മൈ നമസ്തേ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൂലപ്രകൃതിയുടെ സ്വഭാവമാണ്. അതായത് ഇപ്പോൾ ഉള്ളതായിട്ടോ ഇല്ലാത്തതായിട്ടോ ഉണ്ടെന്നും ഇല്ലെന്നും തീർച്ച പറയാൻ പറ്റാത്തതായിട്ടോ ഉള്ള മട്ടിലാണ് ഈ അവിദ്യയാകുന്ന മായ അല്ലെ മൂലപ്രകൃതി എന്ന് പറയുന്നത്. അത് അവിദ്യയാണെന്ന് നേരത്തെയും കണ്ടതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കയറിനെ കണ്ടാൽ ചിലപ്പോൾ അത് പാമ്പാണെന്ന് കാണുന്ന ഒരു ബുദ്ധിയുണ്ട്. അതുപോലെയാണ് ഈ ദർശന മാത്രയിൽ ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നിക്കുന്നു. ഇതാണ് പക്ഷെ നമുക്ക് ബ്രഹ്മജ്ഞാനം വരുമ്പോൾ ഇത് അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇതാണ് മായയുടെ പ്രഭാവം എന്ന് പറയുന്നത്, ഉള്ളതാണെന്ന് തോന്നിക്കുന്നതാണ്. ഇരുട്ടുമാറി വെളിച്ചം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം കണ്ടത് പാമ്പല്ല, അതൊക്കെ ഒരു കയറായിരുന്നു എന്ന്. അതുപോലെയാണ് ഭഗവാന്റെ കാരുണ്യ പ്രവാഹം നമുക്ക് ലഭിക്കുമ്പോഴും ഉപനിഷത് വാക്യങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ ആ മായ അവിദ്യാരൂപം വിട്ടിട്ട് വിദ്യാരൂപത്തെ പ്രാപിക്കുന്നുണ്ട്. ആ തത്വജ്ഞാനം എന്താണ് ചെയ്യുന്നതെന്നാണ്, സംസാരമാകുന്ന കാട് മുഴുവൻ വെട്ടി നശിപ്പിക്കുന്ന മഴുവായി മാറുന്നു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തില്. അതിന് എന്താണ് ആ മഴു എന്ന് പറയുന്നത്, സത്സംഗവും ഗുരുവിന്റെ ഉപദേശവുമാണ് അതിന് വേണ്ടിയത്. നമുക്ക് അത് ലഭിക്കാനായിട്ട് അങ്ങ് കനിയണമേ എന്നാണ് പറയുന്നത്. സത്വേന ഉള്ളതായിട്ടോ അസത്തയാവ ഇല്ലാത്തതായിട്ടോ സദസത്വേന ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ളതായിട്ട് തീർച്ച പറയാൻ പറ്റാത്തതും നിർവാച്യരൂപ ആകാത്ത മട്ടിലുള്ള ഈ അസൗ അവിദ്യ ഈ അവിദ്യയാണ്, ഇതാണ് അവിദ്യ. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ നമുക്ക് തീർച്ചയാക്കാൻ പറ്റാത്തതിനാൽ അത് എങ്ങനെയാ നമുക്ക് തോന്നുന്നു എന്നാണ്. ഗുണഭണി മതിവത്, കയറിനെ പാമ്പെന്ന് വിചാരിക്കുന്നത് പോലെ വിശ്വദൃശ്യ അവഭാസം ദത്തേ, ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നിക്കുന്നു. സ ഏവ ഈ മായ തന്നെ യത് കൃപാസ്യന്തലാഭ, ഭഗവാന്റെ കാരുണ്യ പ്രവാഹം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശ്രുതിവചനലവേ, ശ്രുതി വേദാന്തം, വേദാന്തവാക്യതത്വം അല്പാൽപം അറിഞ്ഞു വരുമ്പോൾ വിദ്യാത്വം യാത. അപ്പോൾ നമുക്ക് അല്പം വിദ്യ, അതായത് തത്വജ്ഞാനം, വിദ്യാസ്വരൂപം പ്രാപിക്കും. അല്പം തത്വജ്ഞാനം വന്നിട്ട് സംസാരാരണ്യ സദ്യസ്തുടന, സംസാരമാകുന്ന കാട് മുഴുവൻ പെട്ടെന്ന് മുറിച്ചു കളയുവാനുള്ള പരശു ഏ മഴു താം ഏതി ആയിത്തീരുന്നു. അതാണ് തസ്മൈ തേ നമ, ആ നിന്ദ്രോടിക്ക് നമസ്കാരം. അതാണ് നേരത്തെ പറഞ്ഞു വന്നത്, മൂലപ്രകൃതിയായ മായയ്ക്ക് രണ്ട് അവസ്ഥാന്തരങ്ങളുണ്ട്, അവയാണ് അവിദ്യയും വിദ്യയും. ഈ അവിദ്യ നീങ്ങിയാൽ വിദ്യ പ്രകാശിക്കും, അപ്പോൾ ആ തത്വജ്ഞാനം വരും, അപ്പോൾ നമുക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും. അതൊരു നാണയത്തിന്റെ രണ്ടു പുറം പോലെയാണ് ഈ വിദ്യ അവിദ്യകള്. അന്ന് അപ്പോൾ നമുക്കത് ഉണ്ടെന്നും ഇല്ലെന്നും മാറ്റാൻ നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാലും പറ്റുകയില്ല, ഉണ്ടെന്ന് പറയാനും പറ്റുകയില്ല. അത് നീങ്ങണമെങ്കിൽ ഒരു വളരെ ഒരു ഉപായമേ ഉള്ളൂ അത് നീങ്ങണമെങ്കിൽ. അത് യത് കൃപാസ്യന്ത ലാഭം, ഭഗവാന്റെ കാരുണ്യം വേണം. ആ ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ലഭ്യമാകത്തുള്ളൂ. ആ കൃപാകടാക്ഷം തന്നെ വേണം ഈ അവിദ്യ നശിക്കാൻ. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ആ ഭഗവാന്റെ ഒരു കാരുണ്യം കിട്ടിയാൽ നമുക്ക് സത്സംഗങ്ങൾ, സത്സംഗികളുമായിട്ടുള്ള അടുപ്പം വരും. പിന്നെ ഗുരുവിനെ കിട്ടും, അതാണ് ഏറ്റവും കാര്യം, ഗുരുപദേശം. അങ്ങനെ ഒരു ഗുരുവിനെ കൂടി കിട്ടിയാൽ നമുക്ക് വേദാന്ത ജ്ഞാനം മുതലായതിന് ഇടവരും. അങ്ങനെ നമുക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും. ആ കടാക്ഷം ലഭിക്കുന്നതിന് ഭഗവാനെ തന്നെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ശ്രീ ശങ്കരാചാര്യരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഗുരു ദക്ഷിണാമൂർത്തിയെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഗുരുവായിട്ട് പറയുന്നുണ്ട്, നമുക്കൊരു ഗുരുവിനെ കിട്ടണം എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി അടുത്തത്, ഇപ്പോൾ മൂലപ്രകൃതിയിൽ നമ്മൾ ബ്രഹ്മത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, ബ്രഹ്മമാകുന്നു പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനിയും ഈ ബ്രഹ്മവും പ്രപഞ്ചവും ഒന്നു തന്നെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭൂഷാസു സ്വർണവത് ജഗതി ഖടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്ത്യമാനേ സ്ഫുരതി തദധുനാഭി അദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. യഥാർത്ഥ തത്വത്തെ പറ്റി ആലോചിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ അദ്വിതീയമായിരിക്കുന്ന അങ്ങയുടെ പരബ്രഹ്മ സ്വരൂപം അതെങ്ങനെയാണ് ആഭരണങ്ങളിൽ സ്വർണമെന്ന പോലെയും, കുടം ശരാവം, ശരാവം എന്ന് പറഞ്ഞ ചിരാതാണ്, ചിരാതുകള്, അതിൽ മണ്ണെന്ന പോലെയും എപ്പോഴും ഈ ലോകത്തിൽ പ്രകാശിക്കുന്നു. സ്വപ്നം കാണുന്നവന് ഉണരുമ്പോൾ ലഭിക്കുന്ന ബോധം പോലെ, ഇരുട്ടിൽ താൻ പാമ്പാണെന്ന് വിചാരിച്ചത് പ്രകാശത്തിൽ കയറാണെന്ന് ലഭിക്കുന്ന ആ ബോധം പോലെ, അവിദ്യ നീങ്ങി വിദ്യ ലഭിക്കുമ്പോൾ ബ്രഹ്മതത്വത്തെ കുറിച്ചുള്ള ജ്ഞാനവും തെളിഞ്ഞു പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. തത്വം, തത്വങ്ങൾ സംചിന്തിയമാണ്, അതൊക്കെ ഈ തത്വങ്ങൾ ആലോചിക്കുന്നതായാൽ അതെങ്ങനെയാണെന്നാണ്. ഭൂഷാസു ആഭരണങ്ങളിൽ സ്വർണവത് സ്വർണം പോലെ, ഇതാണ് കഴിഞ്ഞ ദശകത്തിലും പറഞ്ഞാണ്, പല ആഭരണങ്ങളിൽ ഇരിക്കുന്നതെല്ലാം ഒരേ സ്വർണം തന്നെയാണ്. അല്ലെങ്കിൽ ഖടശരാവാദികേ മൃത്തികാവത് കുടം ചരാത് മുതലായവയിൽ മൃത്തിക മണ്ണ്, മണ്ണെന്ന പോലെ, മണ്ണ് കൊണ്ടാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം മണ്ണ് തന്നെയാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ജഗതി അദ്വിതീയം, ഈ പ്രപഞ്ചത്തില് അദ്വിതീയം, അദ്വിതീയം എന്ന് പറഞ്ഞാൽ ദ്വൈതമല്ലാത്തത്, അതായത് ഒന്ന്, ഏകം. തേ തത് വപു, അങ്ങനെ ഏകമായിരിക്കുന്ന അങ്ങയുടെ ആ വപുസ് അധുനാ അഭിസ്ഫുരതി, ഈ സ്ഥിതികാലത്തിലും പ്രകാശിക്കുന്നു. സ്വപ്നദ്രഷ്ടു, സ്വപ്നം കണ്ടവന് പ്രബോധേ, ഉണർന്നതിന്റെ ശേഷം തിമിരയലയവിധൗ, ആ സ്വപ്നം കണ്ടവന് ഉണർന്നതിന്റെ ശേഷം ബോധം വരുന്നത് പോലെയും അത് സ്വപ്നമാണെന്ന് മനസ്സിലാകുന്ന പോലെയും, ജീർണ രജ്ജോ, ഇരുട്ട് നീങ്ങുമ്പോൾ, അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, പാമ്പ് ഇരുട്ടത്ത് കയറിനെ പാമ്പായിട്ട് കണ്ട് ഇരുട്ട് നീങ്ങുമ്പോൾ അത് കയറാണെന്നുള്ള, പാമ്പല്ല അത് കയറാണെന്നുള്ള ബോധം വരുന്ന പോലെയും, വിദ്യാലാഭേ, ആ വിദ്യ ലഭിക്കുമ്പോൾ, അവിദ്യ മാറുമ്പോൾ വിദ്യ ലഭിക്കുമ്പോൾ, അത് ബ്രഹ്മ ആജ്ഞാനം ലഭിക്കുമ്പോൾ, വികസേ അഭി, ആ തത്വം സ്പഷ്ടമായിട്ട് തെളിഞ്ഞു പ്രകാശിക്കുക തന്നെ ചെയ്യും. കൃഷ്ണ തസ്മൈ തേ നമ, അല്ലയോ കൃഷ്ണ അങ്ങയ്ക്ക് നമസ്കാരം. സൃഷ്ടിക്ക് മുൻപും പിൻപും പ്രളയത്തിന് ശേഷവും എല്ലാം ഈ ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഇതിപ്പോ അനുഭവപ്പെടുത്താൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സകല കാരണഭൂതവും അദ്വൈതവുമായ പരബ്രഹ്മമാകുന്ന ഭഗവാന്റെ രൂപം ഇവിടെ തന്നെ പരിശോഭിക്കുന്നുണ്ട്. അത് അല്പം ആലോചിച്ചാൽ അറിയാം. അതിനാണ് ഈ സ്വർണത്തിന്റെയും ഈ മൃത്തിന്റെയും മണ്ണിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ കാണിച്ചിരിക്കുന്നത്. ആ സ്വപ്ന ദർശനവും ഈ കയറിനെ പാമ്പായിട്ട് കാണുന്ന ഒക്കെ ദൃഷ്ടാന്തമാക്കിയിട്ട് പറഞ്ഞിരിക്കുന്ന അതിനാണ്. അതായത് ഈ ബോധം ജീവിതത്തിൽ ഫലവത്താണ്, അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഭഗവന്റെ രൂപം, ഭഗവത് രൂപം ഇന്നത്തെ അവസ്ഥയിലും അനുഭവ ഗോചരമാകുന്നതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് സകല പ്രപഞ്ച കാരണവും സകല പ്രപഞ്ച സ്വരൂപവും സകല നിയന്താവായ സർവേശ്വരനും എന്ന് വിവരിക്കുകയാണ്. യത്ഭീത്യോ ഉദേതി സൂര്യോ ദഹതി ച ദഹനോ വാദി വായുസ്തദാന്യേ യത്ഭീതാ പത്മജാത്യ പുനരുചിത ബലീനാഹരന്തേ അനുകാലം യേനൈവാരോപിതാ പ്രാക് നിജപദമഭിതേച്ഛാവിദാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം. അത് കൂർമ്മ എന്നല്ല, അത് കുർമ്മ എന്ന് വേണം വായിക്കാൻ. നമ്മ ഞങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. യത്ഭീത്യ സൂര്യ ഉദേതി, ആരെ പേടിച്ചാണോ സൂര്യൻ ഉദിക്കുകയും ദഹന ദഹതി തീയ ദഹിപ്പിക്കുകയും വായു വാദി കാറ്റ് വീശുകയും ചെയ്യുന്നത്, തഥാ അതുപോലെ തന്നെ, തഥാ അന്യേ പത്മജാത്യ ബ്രഹ്മാവ് മുതലായവരും യത്ഭീത ആരെ ഭയന്നിട്ടാണോ പുന അനുകാലം ഉചിത ബലീനാഹരന്തേ, ആരെ ഭയന്നിട്ടാണോ ആ സമയാസമയങ്ങളിൽ വേണ്ടതായ പൂജാവിധികളെ ശ്രദ്ധയോടെ നടത്തുന്നത്, തേ പ്രാക് യേന ഏവ, അവരെയെല്ലാം ആദ്യം അവരവരുടെ സ്ഥാനങ്ങളിൽ, നിജപദം ആരോപിതാപി, ആരാണോ അവരെയെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ ആരോപിച്ചിരിക്കുന്നത്, പശ്ചാത് പിന്നീട് ചാവിതാര എന്ന് പറഞ്ഞാൽ ഭ്രഷ്ടരാക്കപ്പെടുന്നു, അവരെ ആദ്യം ആ പദങ്ങളിൽ വെക്കുന്നു, അത് കഴിഞ്ഞ് അവരെ അവിടെ നിന്നും മാറ്റുന്നു. അങ്ങനെയുള്ള ഹേ കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, വിശ്വം നിയന്ത്രേ, എല്ലാം നിയന്ത്രിക്കുന്ന ആ നിന്തിരുവടിയെ, തസ്മൈ ഭവദേ വയം അപി പ്രണാമം കുർമ്മ, ആ ഭഗവാനെ ഞങ്ങളും നമസ്കരിക്കുന്നു. ഞാൻ നമസ്കരിക്കുന്നു എന്നല്ല, ഞങ്ങളും, ഞങ്ങൾ എല്ലാവരും നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുകയാണ്. ആ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതും അഗ്നി അങ്ങനെ കത്തിജ്വലിക്കുന്നു, കാറ്റ് ചലിക്കുന്നു, ഇതെല്ലാം പ്രപഞ്ചാരംഭം മുതൽ എന്നും ദിവസവും നിത്യവും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ശരിയായിട്ട് നിയന്ത്രണമില്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ലല്ലോ, അങ്ങനെ കറക്റ്റായിട്ട് ഒന്നും നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് അത് നമുക്ക് അനുഭവ സിദ്ധമാണ്, എന്തെങ്കിലും ഒരു നിയന്ത്രണം ഇല്ലാതെ ഇതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരാദികളും നടക്കുന്നുണ്ട്, അത് നമ്മൾ ഈ പ്രകൃതിയിൽ ശ്രദ്ധിച്ചാൽ അതും നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം ആരാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത്? അത് ഒരു പരമമായ തേജസ്സിനല്ലാതെ സാധ്യമല്ല. ആ മഹാശക്തിയെ ഭയന്നിട്ടാണ് ബ്രഹ്മാദികൾ പോലും വർത്തിക്കുന്നത്. അങ്ങനെ വന്നാൽ സാധാരണക്കാരായ നാം എന്ത് ചെയ്യും? നമുക്ക് സാധ്യമായിട്ടുള്ളത് ആ ശക്തിയെ പ്രണമിക്കുക. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്, വയമഭി ഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം. അത് നമ്മള് ഒരു വിവേകശാലിയായ മനുഷ്യനാകാനുള്ള ഒരു അവസരം കൈവന്നാല് നമ്മൾ അഹങ്കാരമൊക്കെ കൈവിട്ടിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കണം, അല്ലാതെ വേറൊന്നും ഇല്ല അതിന് ചെയ്യാനായിട്ട്. അത് വിസ്മരിക്കുന്നവരാണ് അധപതിച്ചു പോകുന്നവർ എന്നാണ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ആരെ ആരെ അങ്ങയോടുള്ള ഭയം മൂലം സൂര്യൻ ഉദിക്കുകയും അഗ്നി ദഹിപ്പിക്കുകയും കാറ്റു വീശുകയും ചെയ്യുന്നു, അങ്ങയെ ഭയന്ന് ബ്രഹ്മാവും മറ്റു ദേവന്മാരും യഥാകാലം വേണ്ടതായ പൂജകൾ ശ്രദ്ധയോടെ നടത്തുന്നു. അവരെ എല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നതും പിന്നീട് ഭ്രഷ്ടരാക്കപ്പെടുന്നതും ഭഗവാനിൽ അന്തർലീനമാണ്. അങ്ങനെയാണ് ഭഗവാൻ വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അങ്ങയ്ക്ക് നമസ്കാരം. ഇനിയും ഭഗവാന്റെ മഹിമകളെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയം ഇതം ത്രക്ഷരസ്യൈകവാച്യം ത്രീശാനാം ഐക്യരൂപം ത്രിഭിരഭി നിഗമൈർഗീയമാന സ്വരൂപം തിസ്രോ അവസ്ഥാവിദന്തം ശ്രീകൃഷ്ണായ നമം. എല്ലാം മൂന്നെണ്ണം വീതമാണ് എല്ലാം എന്ന് പറയാൻ. അതായത് ത്രിഗുണമയം ഇതം ത്രൈലോക്യം, സത്വം രജസ തമസ്, അതാണ് ത്രിഗുണങ്ങൾ. അങ്ങനെ ത്രിഗുണമയമായിട്ടുള്ള ത്രൈലോക്യം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനായ അങ്ങ്, ത്രക്ഷരസ്യ, ത്രക്ഷരം എന്ന് പറയുന്നത് മൂന്നക്ഷരം ചേരുന്ന പ്രണവമാണ്. ഇതില് ത്രൈലോക്യം എന്ന് പറയുന്ന സ്വർഗം, ഭൂമി, പാതാളം. ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ്. ത്രൈലോക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗം, ഭൂമി, പാതാളം. ത്രക്ഷരം, ത്രക്ഷരസ്യ, ത്രക്ഷരം എന്ന് പറയുന്ന പ്രണവമാണ്. അതായത് ഓം, ഓം എന്നുള്ളത് ആ ഉ മ എന്ന വർണ്ണങ്ങളാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്ന പരബ്രഹ്മം എന്നാണ് ഓം. അതാണ് മൂന്നക്ഷരം ചേർന്ന പ്രണവം. അതിന്റെ മുഖ്യ അർത്ഥം എന്ന് പറയുന്നത് പരബ്രഹ്മം. ത്രീശാനാം, ത്രീശാനാം ഐക്യരൂപം, അതായത് ത്രീശാനാം ത്രിമൂർത്തികളാണ്, ത്രിമൂർത്തികളുടെ ഏകഭാവം എന്നാണ് പറയുന്നത്. ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ബ്രഹ്മ, ശിവൻ, വിഷ്ണു, അവരുടെ ഏകഭാവമാണ് ഭഗവാൻ, പരബ്രഹ്മം. പിന്നെ ത്രിഭി, മൂന്ന്, ത്രിഭി നിഗമൈ, നിഗമൈ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, മൂന്ന് വേദങ്ങൾ, അതാണ് ഋക്ക്, യജുസ്, സാമം. പിന്നെ അങ്ങനെ മൂന്ന് വേദങ്ങളാലും കീർത്തിക്കപ്പെടുന്ന സ്വരൂപമുള്ളവൻ, ഭഗവാനെ പറ്റിയ ഭഗവാന്റെ വിശേഷണങ്ങളാണ് ഇതെല്ലാം. അഭിഗീയമാന സ്വരൂപം, സ്വരൂപം എന്ന് പറയുന്നത് സത്ത്, ചിത്ത്, ആനന്ദം, അത് മൂന്നാണ്, മൂന്ന് രൂപം, അതാണ് സ്വരൂപം. സത്, ചിത്, ആനന്ദ സ്വരൂപൻ. തിസ്ര അവസ്ഥ, തിസ്ര മൂന്ന്, തിസ്ര അവസ്ഥ എന്ന് പറയുന്ന മൂന്നവസ്ഥകൾ, മൂന്നവസ്ഥകൾ എന്ന് പറയുന്ന ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അവയെല്ലാം അറിയുന്നവൻ, വിദന്തം, അവയെ, അങ്ങനെയുള്ള മൂന്നവസ്ഥകളെയും അറിയുന്നവനും. ത്രിയുഗ ജനി ജുഷം, അതായത് മൂന്ന് യുഗങ്ങളിൽ ജനിക്കുന്ന, ജനിച്ച ആൾ, മൂന്ന് യുഗങ്ങളിൽ അവതരിക്കുന്ന ആൾ എന്നാണ് ത്രിയുഗങ്ങൾ. ഇതാണ് കൃത, ത്രേത, ദ്വാപരങ്ങളെന്നും പറയാം, അതല്ല, ത്രേത, ദ്വാപര, കലിയുഗങ്ങളെന്നും പറയാം. അപ്പോൾ കൃതയുഗത്തില് ധർമ്മയുഗമായിരുന്നു കൃതയുഗം എന്ന് പറയുന്നത്, അതുകൊണ്ട് അതിൽ അവതാരത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാധാരണ ത്രിയുഗം എന്ന് പറയുന്നത് ത്രേതായുഗം, ദ്വാപരയുഗവും കലിയുഗവും ആണെന്നാണ് പറയുന്നത്. അതാണ് മൂന്ന് യുഗങ്ങളിൽ അവതരിക്കുന്നവനും. ത്രിക്രമാക്രാന്ത വിശ്വം, അതായത് മൂന്ന് ലോകങ്ങളും, മൂന്ന് ലോകങ്ങളും മൂന്നടിയാൽ അവ അളന്നെടുത്തവനും. വാമനാവതാരത്തില് മൂന്ന് അടി കൊണ്ട് മൂന്ന് ലോകങ്ങളും അളന്നെടുത്തയാളല്ലേ ഭഗവാൻ. പിന്നെ ത്രൈകാല്യേ ഭേദഹീനം ത്വാം, മൂന്ന് കാലത്തിനും ഭേദമില്ലാത്തവനും ആയ, മൂന്ന് കാലം എന്ന് പറയുന്നത് ഭൂതം, വർത്തമാനം, ഭാവി, അതാണ് മൂന്ന് കാലം. ആ മൂന്ന് കാലത്തിനും ഭേദമില്ലാത്തവനുമായ നിന്തിരുവടിയെ ത്രിഫിർ, ത്രിഫിർ എന്ന് പറയുന്നത് ത്രിഫിർ യോഗ ഭേദ, ത്രിഫിർന്ന് മൂന്ന് യോഗങ്ങൾ, അത് കർമ്മം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അങ്ങനെ മൂന്ന് വിധ യോഗങ്ങളെ കൊണ്ട് അഹം അനിശം ഭജേ, ഞാൻ എപ്പോഴും അങ്ങയെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, മൂന്ന് ഗുണങ്ങളോട് കൂടിയ സത്വ രജസ് തമസ് മൂന്ന് ലോകങ്ങളുടെ സ്വർഗം ഭൂമി പാതാളം സൃഷ്ടികർത്താവും, മൂന്ന് അക്ഷരങ്ങളുള്ള ഓംകാര മന്ത്രം ആ ഉമ, അതാണ് പ്രണവ മന്ത്രത്തിലെ വർണ്ണങ്ങൾ, അതിന്റെ മുഖ്യാർത്ഥമായിട്ടുള്ള പരബ്രഹ്മം, ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, ഇവരും ഇതിൽ ഏകരൂപിയാണ്, ഈ മൂന്നും ഒരാൾ തന്നെയാണ്. മൂന്ന് വേദങ്ങൾ ഋക്ക യജുസ സാമം അവയാൽ സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടെ സത് ചിത് ആനന്ദാത്മകനായി ആയവനും, മൂന്നവസ്ഥകൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി അവയെ ഗ്രഹിക്കുന്നവനും, മൂന്ന് യുഗങ്ങളിൽ ത്രേത ദ്വാപര കലിയുഗങ്ങളിൽ അവതാരമെടുക്കുന്നവനും, മൂന്ന് ലോകങ്ങളും മൂന്നടിയാൽ അളന്നെടുത്തവനും വാമന അവതാരം, മൂന്ന് കാലങ്ങളിലും ഭൂതം വർത്തമാനം ഭാവി ഭേദമില്ലാതെ വർത്തിക്കുന്നവനും ആയ അങ്ങയെ മൂന്ന് വിധ യോഗങ്ങളാൽ കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഞാൻ എപ്പോഴും ഭജിക്കുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തിലും ഭഗവാന്റെ മഹിമ തന്നെയാണ് പറയുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടിയുണ്ട്. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർ നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമോല്ലാസി മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്ര പ്രകാശം. ഓം ശ്രീകൃഷ്ണായ നമം. സത്യം ശുദ്ധം വിബുദ്ധം, സത്യമായി ശുദ്ധമായി എന്ന് പറഞ്ഞാൽ ഒരു മായാബന്ധവുമില്ലാതെ എപ്പോഴും ഉണർന്നിരിക്കുന്ന ജ്ഞാനസ്വരൂപനായി, നിത്യമുക്തം നിരീഹം ഒന്നിനോടും ബന്ധമില്ലാതെ കൈവല്യമയമായി ഒരാഗ്രഹവും ഇല്ലാത്തതായി, നിർദ്വന്ദ്വം അദ്വിതീയമായി നിർവികാരം വികാരരഹിതമായി, നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം എല്ലാ നല്ല ഗുണങ്ങളുടെയും പ്രകാശമായി, നിർമൂലം ഒരു കാരണവും ഇല്ലാത്തതായി, നിർമ്മലം ഒരു രാഗദ്വേഷരഹിതമായി ഒന്നിലും ഒരു അഴുക്കുമില്ലാത്തതായി, നിരവധി മഹിമോല്ലാസി അവസാനമില്ലാത്ത മഹിമകളെ കൊണ്ട് മഹാത്മ്യ അതിശയം കൊണ്ട് വിളങ്ങുന്നതായി, നിസ്സംഗാനാം മുനീനാം അന്ധ നിർലീനം സർവസംഗ പരിത്യാഗികളായ മുനിമാരുടെ മനസ്സമാധിയിൽ ലീനമായി നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം, നിരുപമമായ അതുല്യമായ പരമാനന്ദം തിങ്ങി നിൽക്കുന്ന പ്രകാശ സ്വരൂപമായിരിക്കുന്ന തവ തത് വപു ഭഗവാന്റെ നിഷ്കള ബ്രഹ്മമാകുന്ന ആ സ്വരൂപം ജയതി സർവോത്കർഷേണ വിജയിച്ചരുളട്ടെ. നിർദ്വന്ദ്വം എന്നാണ് പറയുന്നത്, നിരീഹം, നിരീഹം എന്ന് പറഞ്ഞാല് ഒരു ചേഷ്ടകളും ഇല്ലാത്തത്, അനിർവചനീയവും അനിർവചനീയമാണ് ഭഗവാന്റെ ബ്രഹ്മതത്വം, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. സത്യം ശുദ്ധം എന്നാണ് പറയുന്നത്, ആ തുടക്കത്തിൽ തന്നെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ. അപ്പോൾ സത്യസ്വരൂപിയായ ഭഗവാനാണ് എന്നാണ് പറയുന്നത്. സത്യവും ശുദ്ധവും പ്രബുദ്ധവും ഒന്നിനോടും ബന്ധമില്ലാത്തതും ഒരാഗ്രഹവും ഇല്ലാത്തതുമാണ് ഭഗവാന്റെ സ്വരൂപം. അത് മായാബന്ധമില്ലാതെ ജ്ഞാനസ്വരൂപമായിരിക്കുന്നതാണത്. അദ്വൈതവും വികാരരഹിതം, ഒരു മാറ്റങ്ങളുമില്ല, അങ്ങനെ എല്ലാ നല്ല ഗുണസമൂഹങ്ങളുടെ ആധാരവുമാണ്, കാരണമില്ലാത്തതാണ്, നിർമ്മലമാണ്, അനവധി മഹാത്മ്യങ്ങളാൽ പരിലസിക്കുന്നതുമാണ് അങ്ങയുടെ വപു ശരീരം. അത് ആ വപു എവിടെയാണ്? നിസ്സംഗരായ മുനിമാരുടെ ഹൃദയങ്ങളിൽ ലയിച്ചിരിക്കുന്നതും അനുപമമായ പരമാനന്ദത്തിന്റെ നിറഞ്ഞ പ്രകാശത്തോടു കൂടിയതുമാണ് അങ്ങയുടെ നിഷ്കള ബ്രഹ്മമാകുന്ന ആ സ്വരൂപം. അതെപ്പോഴും വിജയിച്ചരുളട്ടെ, അങ്ങയ്ക്ക് പ്രണാമം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് സത്യസ്വരൂപിയായ ഭഗവാൻ ഒഴിച്ച് ബാക്കിയെല്ലാം കാലചക്രത്തിന് അധീനമാണ് എന്ന് പറയാണ്. അതുകൊണ്ട് ആ കാലചക്രത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ ശ്ലോകത്തില് പ്രാർത്ഥിക്കുന്നത്. ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിളത് ഷഷ്ടി പർവാഭിവീതം സംഭ്രാമ്യത് ക്രൂരവേഗം ക്ഷണമനു ജഗദാച്ഛിത്യ സന്ധാവമാനം ചക്രം ദേ കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈ ഏകാവലംബം വിഷ്ണോ കാരുണ്യ സിന്ധോ പവനപുരപദേ പാഹി സർവാമയൗഘാത്. ഇത് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു ദശകത്തിൽ പറഞ്ഞതാണ് ഭഗവാന്റെ കാലചക്രത്തിനെ പറ്റി. ദ്വാദശാരം പന്ത്രണ്ടഴികളും ത്രിശത പരിമിള 360 ചക്രമുനകളും ഉള്ളതും ഷഷ്ടി പർവാഭിവീതം കഠിന വേഗത്തിൽ ചുറ്റിത്തിരിയുന്നതും ക്രൂരവേഗം ഭയങ്കര വേഗമാണ്. ക്ഷണം തോറും സംഭ്രാമ്യ അങ്ങനെ കഠിന വേഗത്തിൽ ചുറ്റിത്തിരിയുന്നതും ക്ഷണം അനു ലോക ക്ഷണം തോറും നിമിഷം തോറും അനു ജഗത് ആച്ഛിദ്യ ലോകത്തെ അങ്ങനെ പിടിച്ചു വലിച്ചു സന്ധാവമാനം വലിച്ചുകൊണ്ട് ഓടുകയാണ്. അത് ദുർവാരം ദേ കാലരൂപം ചക്രം ദു അങ്ങ് ആർക്കും തടയുവാനാകാത്തതാണ് അങ്ങയുടെ ഈ കാലരൂപമായ ചക്രത്തിനെ. ത്വത്പദ ഏകാവലംബം മാം ന വ്യഥയതു ഭഗവാന്റെ പാദമല്ലാതെ മറ്റ് ആശ്രയമില്ലാത്ത എന്നെ ഈ ഭഗവാന്റെ കാലരൂപമായ ചക്രം വേദനിപ്പിക്കാതിരിക്കട്ടെ. ഹേ വിഷ്ണു, അല്ലയോ വിഷ്ണു ഭഗവാനെ, കാരുണ്യ സിന്ധോ കാരുണ്യ കടലായ ഗുരുവായൂരാധീശ പവനപുരപദേ സർവാമയാഖാത് പാഹി എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ച് എന്നെ രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. പന്ത്രണ്ട് രാശികൾ ആകുന്ന അതാണ് പന്ത്രണ്ട് അഴികളും 360 ചക്രമുനകൾ ഉള്ളതും അതിവേഗത്തിൽ ചുറ്റിത്തിരിയുന്നതും നിമിഷം തോറും ലോകത്തെ ബലമായി വലിച്ചുകൊണ്ടോടുന്നതും ആരാലും തടുക്കപ്പെടാൻ പറ്റാത്തതുമാണ് കാലരൂപമായ അങ്ങയുടെ ചക്രം. അതിന്റെ അർത്ഥം ഇങ്ങനെയും പറയാം, 12 മാസങ്ങളും 360 ദിവസങ്ങളുമാകുന്ന കാലചക്രം, 360, 365 എന്നും നമ്മൾ പറയുന്നു, നമ്മുടെ ജീവിതത്തെ അനുനിമിഷം വലിച്ചുകൊണ്ടോടുകയാണ്. ഇതിന്റെ വേഗം കുറയ്ക്കുവാനോ ഇതിനെ തടുക്കുവാനോ ആർക്കും സാധ്യമല്ല. ഇതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ, അതായത് മുക്തി ലഭിക്കുവാൻ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ പാദത്തെ സ്ഥിരമായി ആശ്രയിക്കുക. സ്ഥിരതയുള്ള ആ ഭഗവത് പാദമല്ലാതെ മറ്റ് ആശ്രയമില്ലാത്ത എന്നെ വേദനിപ്പിക്കാതിരിക്കണമേ. അല്ലയോ കാരുണ്യ സിന്ധുവായ ഗുരുവായൂരപ്പ, എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് അങ്ങയ്ക്ക് ഓം ശ്രീകൃഷ്ണായ നമ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എന്നാണ് പറയുന്നത്. ഇത് ഈ രക്ഷ കിട്ടു ഈ ചക്ര ഇതിനെ നമ്മുടെ ജീവിതത്തിനെ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടുകയില്ലല്ലോ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ചക്രത്തിന്റെ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാലചക്രം എന്ന് പറയുന്നത്. ഇതിന്റെ വേഗം കുറയ്ക്കാനും പറ്റുകയില്ല, ഇതിനെ തടുക്കാനും ആർക്കും ആകുകയില്ല. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും ബലമായിട്ട് തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് ഈ കാലചക്രം. ഇതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ സ്ഥിരതയുള്ള ഒന്ന് വേണം, അതില് ബലമായിട്ട് പിടിച്ചു നിൽക്കണം. അതിന് ഭഗവാന്റെ പദം മാത്രമേ ഉറച്ചതായിട്ടുള്ളൂ. ഞാൻ അതിനെ തന്നെ ആശ്രയിക്കുന്നു. എല്ലാ വേദനകളും നീങ്ങി ആ തൃപ്പാദങ്ങളെ ദൃഢമായി അവലംബിക്കുവാനുള്ള സൗകര്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. നമുക്ക് നാളെ വേദസ്തുതിയാണ്, ദശകം 99 നാളെ.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ